Hit 96.7 FM, Dubai's own. Once again, a very, very good morning.
Hi, good morning to you, Naila. Good morning, Alfaz. Good morning to all the listeners. And a special good morning to Shabu.
A special news person.
Shabu. Shabu, ethra message aanu Shabunu vannathu.
Special news, alle? Adhaayathu oru Republic Day annu nammale vallathe kori therippichu palaya ormakalilude kondupoyi.
Pakshe Shabunde expression, oh, veendum.
Aano.
Mattoru divasam koodi.
Nammal actually radioyil mathramalla, Facebookil live.
We are live on Facebook. Yes, everyone's watching us on Facebook right now. And ellarkkum ഹാപ്പി റിപ്പബ്ലിക് ഡേ.
എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ.
ശരി ഷാപ്പു, നമ്മൾ ഇന്ന് അധികം സമയം കളയാതെ തന്നെ ഇന്ന് വെനസ്ഡേ ആണ്. വി ഹാവൻ ചേഞ്ച്ഡ് എനിതിങ് ഓൺ എ വെനസ്ഡേ. ബുക്ക് റിവ്യൂ ഈസ് ബാക്ക്.
നമ്മുടെ ഇന്നത്തെ പുസ്തകത്തിന്റെ പേര് തെറ്റിയും തിരുത്തിയും ഒരു ജീവിതം എഴുത്തു എന്നാണ്. സാധാരണ തെറ്റിക്കാതെ തിരുത്താതെ ജീവിതം മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കാറുണ്ട് പലരും. പക്ഷെ അങ്ങനെയല്ല, പലപ്പോഴും തെറ്റും, അത് തിരുത്തണം. അങ്ങനെ തിരുത്തിയുള്ള ഒരു ജീവിതം എഴുത്താണ് ശ്രീകണ്ഠൻ കരിക്കകമാണ് എഴുതിയിട്ടുള്ളത്. ജോൺ, ഈ പേര് കേട്ടപ്പോ വേറൊരു പേരിടാൻ തോന്നിയ?
അല്ല, ഞാൻ ഉദ്ദേശിച്ചതല്ല, തെറ്റും തിരുത്തും. നമ്മൾ പെട്ടെന്ന് സിനിമകളുടെ പല പല ടൈറ്റിലുകളൊക്കെ പെട്ടെന്ന് ആലോചിച്ചവരായിട്ട് ആരും ഇല്ലല്ലോ എന്നാണല്ലോ പറയാറുള്ളത്. എന്നാ പിന്നെ ഞാൻ ഗോപുമോനെ വെറുതെ വിടുന്നില്ല, അതും കൂടി ഇരിക്കട്ടെ.
ആ പേര് ഓർമ്മിച്ചു അടുത്ത പുസ്തകത്തിന്.
ഗോപുമോൻ തുമ്പി.
ഓക്കേ,
ശരി. തെറ്റിയും തിരുത്തിയും ഒരു ജീവിതം എഴുത്ത്. നേരെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് കരിക്കകം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. മലയാള സാഹിത്യത്തിൽ ബിരുദം നേടിയ ഇദ്ദേഹം നിരവധി ചെറുകഥകൾ, ആ ചെറുകഥകൾക്ക് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ബഷീർ സ്മാരക ചെറുകഥാ പുരസ്കാരം, സുരേന്ദ്രൻ സ്മാരക ചെറുകഥാ പുരസ്കാരം, അങ്ങനെ കുറെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 7 ചെറുകഥാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വേതാളം വലനെയ്യുന്നു, കടൽ ഹൃദയം, നഗരത്തിലെ സാമ്പാർ കലങ്ങൾ, ഒബാമയുടെ പച്ച ബട്ടൺ, പലായനങ്ങളിലെ മുതലകൾ, അംഗനവാടി, ഗബ്രിയേൽ അഥവാ രാമൻപിള്ള മാർക്കേസ് എന്ന് പറഞ്ഞ ചെറുകഥാ സമാഹാരങ്ങൾ, 3 നോവലുകളാണ് തീപ്പാട്ട്, ആ പപ്പാതി എന്നിങ്ങനെ 3 നോവലുകൾ. ഇത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പ്രസിദ്ധീകരണശാലയായ ഊഞ്ഞാൽ പബ്ലിക്കേഷൻസ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാൻ പോകുന്ന കാര്യത്തിന് ഇനി ഒരു വലിയ പ്രസക്തിയുണ്ട്. കാരണം ഇത് അനുഭവം ഓർമ്മ എന്ന് പറയുന്നൊരു കാറ്റഗറിയിൽപ്പെട്ട പുസ്തകമാണ്. അനുഭവം ഓർമ്മ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ കാലത്ത് കൂടുതൽ വായിക്കപ്പെടുന്ന ഒന്നാണ്. ഒന്ന്, ഫേസ്ബുക്കിലൂടെ അദ്ദേഹം നിത്യവും രാവിലെ ഇങ്ങനൊരു ഫോർമാറ്റ് പോലെ അദ്ദേഹം കീപ്പ് ചെയ്തിട്ട് ദിവസവും രാവിലെ ഓരോ കുറിപ്പുകളായിട്ട് എഴുതിയിടും. അദ്ദേഹം പറയുന്നുണ്ട്, ആ കുറിപ്പുകൾ എഴുതാനുള്ള ഒരു കാരണമുണ്ട്. രണ്ടുപേരുടെ മരണം എന്റെ സർഗാത്മക ജീവിതത്തെ ഒന്ന് തളർത്തി, ജീവിതത്തെ മൊത്തത്തിൽ തളർത്തി. അന്ന് അച്ഛന്റെയും മറ്റൊന്ന് അനുജന്റെയും രണ്ടുപേരുടെ മരണം വളരെ വലിയ ഇടവേള ഇല്ലാതെ തന്നെ സംഭവിച്ചപ്പോ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം തളർന്നുപോയി. എഴുത്തിനൊന്നും ഒരു സാധ്യതയില്ല എന്ന് തോന്നിയ സമയത്താണ് പിന്നീട് പഴയ ഓർമ്മകളൊക്കെ ചെറുതായി ഫേസ്ബുക്കിൽ കുറിച്ചു തുടങ്ങി. ഫേസ്ബുക്കിൽ കുറിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം അതിന്റെ നീളം ഒരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ കുറിപ്പുകളായി തുടങ്ങിയതാണ്. അപ്പൊ അതിന് കിട്ടിയ വലിയ പിന്തുണയുണ്ട്. കാരണം അത് വായിച്ച പലരും ഇത് ഞങ്ങളുടെ ജീവിതവുമായിട്ടൊക്കെ ചേർന്ന് ഓർമ്മയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ. നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു ഓർമ്മ
റിലേറ്റ് ചെയ്യാം.
ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് കേട്ട മിലേശ്വർ തുമാര എന്ന് പറയുന്ന പാട്ടിൽ തന്നെ അത് കേട്ടാൽ ദൂരദർശനിൽ പണ്ട് കേട്ടുകൊണ്ടിരുന്നത് ശരിയാണ്, ഞാനും എനിക്കത് കേൾക്കുമ്പോ അതൊരു ഓർമ്മയുടെ ഈ ഒപ്പം ചേരുന്ന ഒരു അനുഭവമാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, പലരും ചോദിച്ചു കഥകളായി വരേണ്ട അനുഭവങ്ങളെ ഇങ്ങനെ പകർത്തി വെക്കുന്നത് നഷ്ടമല്ലേ എന്നാണ്. പക്ഷെ നഷ്ടമാണെങ്കിൽ കൂടിയും അത് എഴുതാതെ വേറെ നിവർത്തിയില്ല. ആദ്യം അദ്ദേഹത്തിനോട് ചോദിക്കാം, എന്താണ് തെറ്റിയും തിരുത്തിയും ഒരു ജീവിതം എഴുത്ത്?
ഈ കുറിപ്പുകൾ ദിവസവും രാവിലെ ഫേസ്ബുക്കിലൂടെ എഴുതുകയായിരുന്നു. ഞാൻ ഒരു വലിപ്പത്തിനെ സംബന്ധിച്ചെപ്പോഴും നല്ല ബോധ്യം മനസ്സിലുണ്ടായിരുന്നു. ഒരു പരിധിക്ക് മുകളിലേക്ക് എഴുത്ത് നീണ്ടുപോയാൽ വായനക്കാരുണ്ടാകില്ല എന്ന ഒരു ചിന്ത എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അത് തന്നെ ഞാൻ ഇന്ന് തിരിച്ചറിയുന്നത് പുതിയ കാലത്തിന്റെ വായന രൂപപ്പെടുന്നതിന്റെ ഒരു തിരിച്ചറിവ് കൂടെയാണിത്. മലയാളി എന്താണ് വായിക്കാൻ താല്പര്യപ്പെടുന്നത്, എങ്ങനെയുള്ള എഴുത്തുകളാണ് വായിക്കാൻ താല്പര്യപ്പെടുന്നത് എന്ന ഒരു തിരിച്ചറിവ് കൂടി എനിക്ക് ഈ കുറിപ്പുകൾ സമ്മാനിച്ചിട്ടുണ്ട്. ഒന്ന്, വളരെ സുതാര്യമായിരിക്കണം. പിന്നെ അതിനുള്ളിൽ ഒരു കണ്ടന്റ്, നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കണം. പിന്നെ 3, അതിന് വലിപ്പം അത്രമേൽ വലിപ്പം ഉണ്ടായിരുന്നാലും വായിക്കപ്പെടില്ല. പിന്നെ സ്വന്തം അനുഭവങ്ങൾ മാത്രം ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നാൽ കുറച്ചു കഴിയുമ്പോൾ മുഷിയും വായനക്കാർക്കും എഴുത്തുകാരനും. സ്വാഭാവികമായി എനിക്ക് മുഷിയും എന്നുള്ളിടത്ത് തന്നെയാണ് ഞാൻ ഈ എഴുത്തിലെ വൈവിധ്യം കൊണ്ടുവരാനുണ്ടായ ഒരു കാരണം. എന്തുകൊണ്ടോ സർഗാത്മക ജീവിതത്തിൽ എനിക്കെപ്പോഴും എന്നെ ആവർത്തിക്കാൻ കഴിയാറില്ല, സ്വയം ആവർത്തിക്കാൻ കഴിയാറില്ല എന്ന ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ സ്വയം ആവർത്തിക്കുവാൻ കഴിയുന്നതൊരു ഗുണവുമാണ്, എന്നാൽ എന്തുകൊണ്ടോ എനിക്കങ്ങനെ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് എന്റെ ഒരു സ്വന്തം അനുഭവം എഴുതുമെങ്കിൽ അടുത്ത ദിവസം ഞാൻ മറ്റൊരു അനുഭവത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതും.
അപ്പൊ അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് അനുഭവങ്ങളിലൂടെ പോകാം. ഒരു പക്ഷേ ഞാനിത് വായിക്കുന്ന സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ ഇതിലെ പല അനുഭവങ്ങളും അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ വായിച്ച സമയത്ത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അന്ന് ഞാൻ എന്റെ കുട്ടിക്കാലത്തേക്ക് പോയി. ഉദാഹരണത്തിന് പരതൽ എന്ന് പറയുന്ന ഒരു തലക്കെട്ടിട്ടിട്ട് ഒരു കഥ പോലെ വേണമെങ്കിൽ വായിക്കാം. പണ്ടൊക്കെ വീട് ഓലകെട്ടി മേയുന്ന ദിവസം ചില വീണ്ടെടുപ്പുകളുണ്ട്. വാരിയിൽ തിരികെ വെച്ച് മറന്നുപോയ ചൂരൽ, കളിപ്പാട്ടം, ബ്ലേഡ്, ചോക്ക്, സ്റ്റാമ്പ്, സ്റ്റിക്കർ, ഫിലിം തുണ്ട്, കുഞ്ഞു പുസ്തകങ്ങൾ, ഇതെല്ലാം. ഈ വാരി എന്ന് പറഞ്ഞാൽ ഓലകെട്ടി വീടിന്റെയൊക്കെ അറിയാലോ, ഈ ഓലയുടെ ഇടയിലൊക്കെ പല നമ്മൾ അതായത് ബ്ലേഡ് ഉണ്ടെങ്കിൽ അവിടെ തിരികെ വെക്കുക, എടുക്കാൻ എളുപ്പത്തിനാണ്. അപ്പോ അങ്ങനെ പലതും അവയെല്ലാം ദ്രവിച്ച ഓലപ്പൊളികൾക്കിടയിൽ നിന്നും പുതുമയോടെ ഇറങ്ങി വരും. പലതും ഞങ്ങൾ അടിപിടി കൂടുമ്പോൾ അച്ഛനോ അമ്മയോ പിടിച്ചു വാങ്ങി തിരികെ വെക്കുന്നതാണ്. ഒരിക്കൽ അങ്ങനെ അച്ഛൻ പിടിച്ചു വാങ്ങി വെച്ചൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ഒരു കരടിക്കുട്ടിയുടെ മുഖമുള്ള കുഞ്ഞു സ്റ്റിക്കർ. അതിന്റെ പിന്നിലെ നേർത്ത ബട്ടർ പേപ്പർ പോലും ഇളക്കിയിരുന്നില്ല. അക്കാലത്ത് ഓരോ തവണ ഓല കെട്ടി മേയുമ്പോഴും ഞാൻ ആ സ്റ്റിക്കർ പരതും. ഇനി ഒരിക്കലും കെട്ടില്ലെന്നറിയാമെങ്കിലും ഇപ്പോഴും അങ്ങനെ ചില പരതലുകളുണ്ട്. മടങ്ങി വരില്ലെന്നും കെട്ടില്ലെന്നും അറിഞ്ഞുകൊണ്ടുള്ളവ. ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുമ്പോൾ അതിലെ കണ്ടക്ടറായി അച്ഛൻ. ഒരു കല്യാണത്തിന് പോകുമ്പോൾ ബന്ധുക്കൾക്കിടയിൽ തോരാതെ വർത്തമാനം പറഞ്ഞു നിൽക്കുന്ന അമ്മ. തിരക്കിൽ വേഗതയോടെ ബൈക്ക് ഓടിക്കുന്നവർക്കിടയിൽ മിന്നൽ പോലെ പായുന്ന അനിയൻ. അങ്ങനെ ഒരു കാലം പിന്നിട്ടാൽ ജീവിതം ഇങ്ങനൊരു പരതൽ കൂടിയാണ്. എവിടെ നിന്ന് തുടങ്ങിക്കൊണ്ട് ഒന്നും ആലോചിച്ചു നോക്കാം. അപ്പം സ്വന്തം അച്ഛനെയും അമ്മയെയും അനുജനെയും ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഓലമേഞ്ഞ കെട്ടിടവും അതിനിടയിൽ വാരിയിൽ തിരികെ വെച്ച. അപ്പൊ ഇങ്ങനൊരു പരതൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളും ആലോചിക്കില്ലേ, ചിലപ്പോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ അച്ഛൻ അദ്ദേഹം ചെയ്തിരുന്ന ഒരു ജോലി അതിലൂടെയാണ്. അദ്ദേഹം പറയുന്നുണ്ട് ബസ്സിൽ കയറുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഓർക്കുന്നത് അവിടെ ആ തൂണിഞ്ചാരി നിൽക്കുന്നത് അച്ഛനാണ്. മറ്റൊന്നൊരു കത്തെഴുത്തുകാരനെ കുറിച്ചാണ്. ആര്യശാലയിൽ എന്റെ ഓഫീസിന് മുന്നിലുണ്ടായിരുന്ന പോസ്റ്റ് ഓഫീസിൽ എന്നും രാവിലെ കൃത്യം ഒരാൾ വരും. 5-10 രൂപയ്ക്ക് അയാൾ 50 പൈസയുടെ കാർഡ് വാങ്ങും. തൊട്ടു താഴെയുള്ള സിമന്റ് പടവിലിരുന്ന് ഓരോ കാർഡിലായി പലതും എഴുതും. എന്നിട്ട് അബ്ദുൽ കലാം, മോഹൻലാൽ, മമ്മൂട്ടി, മൻമോഹൻ സിംഗ്, സുരേഷ് ഗോപി, സച്ചിൻ, രജനീകാന്ത് എന്നിങ്ങനെ പലരുടെയും പേരെഴുതി ചുവന്ന തപാൽ പെട്ടിയിലിടും. ആത്മസംതൃപ്തിയോടെ കുറച്ചുനേരം അങ്ങനെ നിൽക്കും. ജടപിടിച്ച താടിയും മുടിയും ഉഴിയും ചിരിക്കും. അന്നേരം അയാളുടെ മനസ്സിൽ ആ കത്തുകൾ സച്ചിനും മമ്മൂട്ടിയും ഒക്കെ വായിക്കുന്ന ആഹ്ലാദമാണ്, ആനന്ദമാണ്. ഇടയ്ക്ക് ബോക്സ് തുറന്ന് കത്തുകൾ എടുക്കുന്ന പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ ആ കത്തുകൾ ക്ഷമയോടെ എടുത്ത് ഒരിടത്ത് മാറ്റിവെക്കും. അയാളത് അനേക നാൾ തുടർന്നുകൊണ്ടിരുന്നു. ചിലർ പറഞ്ഞു പഠിപ്പിനിടയിൽ മനസ്സിന്റെ താളം തെറ്റിപ്പോയ ഒരു ഹെഡ് മാസ്റ്ററുടെ മകനാണ്. പോസ്റ്റ് ബോക്സിന്റെ മുന്നിൽ നിന്ന് മമ്മൂട്ടിയും രജനീകാന്തും ഒക്കെ തന്റെ കത്തുകൾ വായിക്കുന്നതായി ഉൾക്കണ്ണിൽ കണ്ട് ആനന്ദിക്കുന്ന അയാളുടെ നിൽപ്പിനെ സ്ഥിരബുദ്ധിയോടെ പലരും ചെയ്യുന്ന ജീവിതത്തിലെ പല പ്രവൃത്തികളും ഓർമ്മിപ്പിക്കുന്നു എന്നാണ്. ഇത് പറയുമ്പോ എല്ലാ നാട്ടിലും ഇതുപോലെ ഒരാളുണ്ടാവില്ലേ?
ഒരാളല്ലെങ്കിൽ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ കൗതുകം തോന്നുന്ന രീതിയിലുള്ള കഥകളുള്ള ആൾക്കാരൊക്കെ
ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഗോപാലൻ എന്ന് പറയുന്ന ഒരു ആള് നമ്മുടെ നാട്ടിൻ പുറത്തുണ്ടായിരുന്നു. ഇതൊരു കാക്കി നിക്കറിട്ടിട്ടാണ് എപ്പോഴും ഉണ്ടാവുക, കയ്യിലൊരു വടി ഉണ്ടാകും. ഇതും ബസ്സൊക്കെ പോകുന്ന സമയത്ത് ട്രാഫിക് കൺട്രോളറായിട്ട് മാറും, ട്രാഫിക് പോലീസ് ആയിട്ടാണ്. ഇയാളാണ് ഇദ്ദേഹമാണ് കയ്യൊക്കെ. അതിനുശേഷം ബസ്സൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ഒരു പോസ്റ്റിലെ കമ്പ് കൊണ്ട് അടിച്ചിട്ട് ഇദ്ദേഹം ടെലിഫോൺ ചെയ്യും. ഹലോ ബുഷ് അല്ലേ, ആ പാറ്റോട്ട് മിസൈൽ എപ്പോഴാണ് വിടുന്നത്, കുറച്ച് വേണമെങ്കിൽ ഇവിടെ ഞാൻ കൊടുത്തയക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ രസകരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഇത് വർഷങ്ങളോളം തുടർന്നു. ഇദ്ദേഹം അധികം ആരെയും ചീത്ത വിളിക്കാറില്ല, തെറി വിളിക്കാറില്ല. പക്ഷെ ഇദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുമ്പോൾ പിന്നെ കേട്ടാൽ അറക്കുന്ന തെറി ഇദ്ദേഹം വിളിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ബസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചെറുപ്പക്കാർക്ക് അങ്ങനെ ഒരു ശീലം
ഉണ്ടല്ലോ.
മാത്രമല്ല ഇവരെയൊക്കെ എപ്പോഴും പ്രകോപിപ്പിക്കുന്നത് അവരെന്തെങ്കിലും ഒരു പേര് വിളിച്ചിട്ടൊക്കെ അഭിസംബോധനയ്ക്ക് അവർ പ്രകോപിപ്പിക്കപ്പെടുന്നത് പലപ്പോഴും. അത് ഇവർക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തതും ഒക്കെ ആയിരിക്കും. അത് അങ്ങനെ വിളിക്കുന്നതായിരിക്കും, പെട്ടെന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു പോകുന്ന സാധനമായിരിക്കുമല്ലോ അവരെപ്പോഴും. കാരണം അവർക്ക് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോവുകയും കൂടെ വേണം.
അങ്ങനെ അങ്ങനെ ഒരു ഓർമ്മയിലേക്ക് നമ്മളെ കൊണ്ടുപോയില്ലേ? ഇത് കേട്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് വേറെയും ചില ഓർമ്മകളുണ്ട്. നമുക്ക് ശ്രീകണ്ഠനിലേക്ക് മടങ്ങി വരാം.
സ്വയം തിരിഞ്ഞു നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ജീവിതത്തിൽ എപ്പോഴാണ് സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ കഴിയില്ല. ഏതോ ഒരു നിർണായക നിമിഷം നമ്മൾ ഒരു തിരിച്ചുപോക്ക് നടത്തും. അങ്ങനെ തിരിച്ചുപോക്ക് നടത്തുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അത്തരമൊരു തിരിച്ചുപോക്കിന്റെ ഇന്റൻസിറ്റി, തീവ്രത ചിലപ്പോൾ അല്പം കൂടുതലായിരിക്കും.
നമ്മൾ ഈ തെറ്റിയും തിരുത്തിയും ഒരു ജീവിതം എടുത്ത് കുറെ അനുഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കുറെ ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ഓർമ്മ പറയുന്നുണ്ട്. അത് മാഞ്ഞു പോകുന്നവരെ കുറിച്ചാണ്. ഈ റോഡുകളുടെ വികസനമൊക്കെ കഴിഞ്ഞ് 10 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഓർത്തു നോക്കുക. ഇപ്പൊ തിരുവനന്തപുരം നഗരത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, അത്തരമൊരു വികസനം നടന്നു കഴിയുമ്പോൾ എന്നേക്കുമായി മാഞ്ഞു പോകുന്നത് എന്തൊക്കെയാണ്? പൊളിച്ചു മാറ്റപ്പെടുന്ന എല്ലാ ദേവാലയങ്ങളും കൂടുതൽ പ്രഭയോടെ മടങ്ങി വരും, കൂടുതൽ ദൈവങ്ങൾക്ക് കൂടി ഇടം കിട്ടും, പാർട്ടി ഓഫീസുകൾ കൂടുതൽ കരുത്തോടെ മടങ്ങി വരും. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പഴയ നേതാക്കളുടെ മങ്ങിയ ഫോട്ടോകൾ ചുമരുകളിൽ മടങ്ങി വരില്ല. കപ്പലണ്ടി മുട്ടായിയും ഉപ്പിലിട്ട കാരക്കയും ഒക്കെ കിട്ടുമായിരുന്ന മാടക്കടകളൊന്നും മടങ്ങി വരില്ല. പകരം അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉയരും, ഓടിട്ട വീടുകൾ കോൺക്രീറ്റ് മാളികകളാകും, ചെറിയ മതിലുകൾ വലിയ മതിലുകളായി വരും, തപാൽ പെട്ടികൾ കാണില്ല ഗേറ്റിലൊന്നും. ആ വഴിയരികിലെ ഒരൊറ്റ ഗാന്ധി സ്മാരകവും പിന്നീട് മടങ്ങി വരില്ല. റോഡരികിലെ വായനശാലകൾ ഓർമ്മകളിൽ ഒഴുകി നടക്കും, ഒരൊറ്റ അംഗനവാടിയും ഉപ്പുമാവിന്റെ മണവുമായി മടങ്ങി വരില്ല. നികത്തുന്ന ഒരു കുളവും മറ്റൊരിടത്ത് ഉയർക്കില്ല. മുറിച്ചു മാറ്റുന്ന തണൽ മരങ്ങളിലെ പക്ഷികൾ മടങ്ങി വരില്ല. ഒരു പാടവും മറ്റൊരിടത്ത് കൊയ്യില്ല. എന്നാൽ മസാല മണക്കുന്ന കോഴിക്കടകൾ പറന്നു വരും, സൈക്കിളിൽ കാറ്റടിക്കുന്ന പഞ്ചറൊട്ടിക്കുന്ന കടകൾ പോകും, കാറുകളുടെ വിശാലമായ ഷോറൂമുകൾ വരും, കാരക്കെട്ടുകൊണ്ട് കവളിൽ പിടിക്കുന്ന ബാർബർ ഷോപ്പുകൾക്ക് പകരം AC ഹെയർ സലൂണുകളും ബ്യൂട്ടി പാർലറും വരും, സാരിയുടെ വിളുമ്പ് തുന്നിത്തരുന്ന കേറിയ ഉടുപ്പിലൊന്ന് നൂലൊടിച്ചു തരുന്ന തയ്യൽ കടകൾ പോകും, കൂറ്റൻ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ വരും, നാട്ടുവർത്തമാനം പറഞ്ഞിരുന്ന കവലകളിൽ പച്ചയും ചുവപ്പും വെളിച്ചങ്ങൾ വരും. എന്നാലോ കുഴിച്ചു മൂടുന്നതെന്നും മാഞ്ഞു പോകുന്നില്ല എന്ന് ചരിത്രം. അത് പ്രളയത്തിലും സുനാമിയിലും കൊറോണയിലും ഒക്കെ മടങ്ങി വരും വീണ്ടും.
അപ്പൊ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ.
പ്രത്യേകിച്ച് നാട്ടിലൊക്കെ നമ്മൾ കുറെ നാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലെ മിക്ക കാര്യങ്ങളും ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു.
അത് മാത്രമല്ല, അത് കണക്ട് ചെയ്യുന്ന ഒരു വിധമാണ്. കാരണം ഈ കൊണ്ടുവന്ന് മാഞ്ഞു പോകുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പൊ തന്നെ നമ്മൾ വികസനം എന്ന് പറഞ്ഞ വികസനം വേണ്ട എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ വികസനം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറെ സാധനങ്ങൾ അങ്ങ് മാഞ്ഞു പോകും, അവരെ പിന്നെ ഒരാളും അറിയുന്നില്ല. ഈ പറഞ്ഞ പോലെ പാർട്ടി ഓഫീസിനോ അമ്പലത്തിനോ ഒന്നും സംഭവിക്കില്ല, അത് കുറെ കൂടി നല്ല പ്രൗഢിയോടുകൂടി വരും. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് ഷൂസ് ഒക്കെ പോളിഷ് ചെയ്തിരുന്ന ആൾക്കാരുണ്ടാവും, ചെറിയ ചെറിയ
ടൈലറിംഗ് ഷോപ്പ്
ഒക്കെ ഉണ്ടാവും, അവരെന്ത് ചെയ്തു, അവരെങ്ങോട്ട് പോയി എന്നൊന്നും ഒരാളും അറിയേണ്ടതില്ല എന്നുള്ളതാണെങ്കിൽ അതാണോ വികസനം എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അതാണ്, തെറ്റിയും തിരുത്തിയും ഒരു ജീവിതമെഴുത്ത് വെറും അനുഭവമല്ല, ചില അനുഭവങ്ങളിലൂടെ ചില ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഊഞ്ഞാൽ പബ്ലിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരിച്ചത്.
താങ്ക് യു സോ മച്ച്.
താങ്ക് യു ഷാബു.